അധ്യായം 43 മതിലുകൾ തകർക്കപ്പെടുന്നു. വിശുദ്ധ മത്തായി 15:21 മുതൽ 28 വരെ, മർക്കോസ് 7:26-36 വരെ. പരീശന്മാരുമായി കണ്ടുമുട്ടിയ ശേഷം യേശു കഫർന്നഹൂമിൽ നിന്ന് പിൻവാങ്ങി ഗലീലക്കടൽ കടന്ന് ഫേനീക്കയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മലനാട്ടിലേക്ക് പോയി. പശ്ചിമ ദിക്കിലേക്ക് നോക്കുമ്പോൾ താഴെ സമതലത്തിൽ പുരാതന നഗരമായ സോരും സീദോനും കിടക്കുന്നത് കാണാമായിരുന്നു. വാണിജ്യ കേന്ദ്രങ്ങളായ ഈ നഗരങ്ങളിൽ ക്ഷേത്രങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. തുറമുഖങ്ങളിൽ കപ്പലുകൾ വന്നും പോയിക്കൊണ്ടുമിരുന്നു. ഈ നഗരങ്ങളെ തഴുകി മധ്യധരണി കടല് നിലപ്പെട്ട് വിരിച്ചതുപോലെ കിടന്നു. ലോകത്തിലെ വലിയ സാമ്രാജ്യമായിരുന്ന റോമിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുവിശേഷദൂതുമായി ഈ കടൽ കടന്നാണ് പോകേണ്ടിയിരുന്നത്. എന്നാൽ അതിനുള്ള സമയമായിട്ടില്ലായിരുന്നു. അതിനുവേണ്ടി ശിഷ്യന്മാരെ ഒരുക്കുകയായിരുന്നു ക്രിസ്തുവിൻ്റെ ചുമതല. ബത്സയിദയിൽ ലഭിക്കാതിരുന്ന വിശ്രമം ഇവിടെ ലഭിക്കുമെന്ന് കർത്താവ് പ്രതീക്ഷിച്ചു. എന്നാൽ വിശ്രമം മാത്രമായിരുന്നില്ല ഈ യാത്രയുടെ ഉദ്ദേശം. ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവെ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. മത്തായി 15:22. ഈ പ്രദേശത്തുണ്ടായിരുന്നവർ പഴയ കനാന്യ വംശത്തിൽപ്പെട്ടവരായിരുന്നു. അവർ വിഗ്രഹാരാധികളും യഹൂദന്മാരാൽ വെറുക്കപ്പെട്ടവരുമായിരുന്നു. ഈ വംശത്തിൽ പെട്ടവളായിരുന്നു യേശുവിൻ്റെ അടുക്കൽ വന്ന സ്ത്രീ. അവൾ ജാതിയായി പരിഗണിക്കപ്പെട്ടിരുന്നതിനാൽ യഹൂദരുമായിട്ട് ഒരു സമ്പർക്കവുമില്ലായിരുന്നു. ഫൊയനിക്കരുടെ ഇടയിൽ ധാരാളം യഹൂദർ വസിച്ചിരുന്നു. അവരിൽ ചിലർ ക്രിസ്തുവിൻ്റെ വാക്കുകൾ കേൾക്കുകയും അത്ഭുത പ്രവർത്തികൾ കാണുകയും ചെയ്തിരുന്നു. ഈ സ്ത്രീയും യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നു. യേശു ചെയ്യുന്ന അത്ഭുത പ്രവർത്തികളെക്കുറിച്ച് കേട്ടപ്പോൾ അവളിൽ പ്രത്യാശ നാമ്പിട്ടു. മകളുടെ ദയനീയാവസ്ഥയെക്കുറിച്ച് ഉത്കണ്ഠാകുലിയായിരുന്ന സ്നേഹവത്സലയായ മാതാവ് യേശുവിൻ്റെ അടുക്കൽ പ്രതീക്ഷയോടെ വന്നെത്തി. തൻ്റെ ഹൃദയ നൊമ്പരം യേശുവിനോട് പറയുവാൻ അവൾ തീരുമാനിച്ചുറച്ചു. അജ്ഞാത ദേവന്മാരുടെ സഹായത്തിന് അവൾ ശ്രമിച്ചിരുന്നു. യഹൂദ റബിക്ക് എനിക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും? യേശുവിൻ്റെ അടുക്കൽ ചെന്നിരുന്ന് ഏതൊരാൾക്കും സഹായം ലഭിച്ചുകൊണ്ടിരുന്നു എന്ന വാർത്ത അവൾ കേട്ടു. അവൾ പ്രത്യാശയോടെ യേശുവിൻ്റെ സമീപത്തേക്ക് പോയി. ഈ സ്ത്രീയുടെ സ്ഥിതി യേശു അറിഞ്ഞു. തന്നെ കാണുവാൻ അവൾ ആശയോടെ എത്തിയിരിക്കുകയാണെന്ന് യേശു ഗ്രഹിച്ചു. യേശു അവളുടെ ദൃഷ്ടിയിൽപ്പെടത്തക്കവണ്ണം കടന്നു വന്നു. താൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ച പാഠത്തിൻ്റെ സാധനപാഠം ഈ കനാന്യ സ്ത്രീയെ സഹായിക്കുന്നതിൽ കൂടെ അവർക്ക് നൽകുവാൻ യേശു ആഗ്രഹിച്ചു. ഇതിനുവേണ്ടിയായിരുന്നു ശിഷ്യന്മാരെയും ഈ പ്രദേശത്തേക്ക് കൊണ്ടുവന്നത്. ഇസ്രായേലിനോട് അടുത്തു കിടക്കുന്ന നഗരങ്ങളിലും ഗ്രാമങ്ങളിലും നിലനിന്നിരുന്ന അജ്ഞത ശിഷ്യന്മാരും മനസ്സിലാക്കുവാൻ യേശു ആഗ്രഹിച്ചു. സത്യം ഗ്രഹിക്കുവാൻ എല്ലാ സൗകര്യങ്ങളും നൽകപ്പെട്ട ഒരു ജനതയ്ക്ക് തങ്ങളുടെ ചുറ്റുപാടുകളിലുള്ളവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് ഒരറിവില്ലായിരുന്നു. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നവരെ സഹായിപ്പാൻ അവർ ഒന്നും ചെയ്തിരുന്നില്ല. യഹൂദന്മാരുടെ അഹന്ത നിർമ്മിച്ച വേർപാടിൻ്റെ ചുവർ. യേശുവിൻ്റെ ശിഷ്യന്മാരെ പോലും മറ്റുള്ളവരുള്ള സഹതാപത്തിൽ നിന്ന് അകറ്റി നിർത്തി ഈ മതിലുകൾ തകർക്കപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. ആ സ്ത്രീയുടെ യാചനയ്ക്ക് യേശു ഉടനടി മറുപടി കൊടുത്തില്ല. യഹൂദന്മാർ മറ്റുള്ള ജാതികളോട് എപ്രകാരം വർത്തിക്കുമായിരുന്നുവോ അതുപോലെയായിരുന്നു യേശു ആ സ്ത്രീയോട് സംസാരിച്ചത്. രണ്ട് കാര്യങ്ങൾ ശിഷ്യന്മാരെ പഠിപ്പിക്കുവാനാണ് യേശു ഇതിൽ കൂടെ ശ്രമിച്ചത്. ഈ സ്ത്രീയുടെ കാര്യത്തിൽ താൻ വലിയ താല്പര്യവാനല്ല എന്ന ഭാവേന യേശു പെരുമാറിയത് യഹൂദന്മാരുടെ മനോഭാവം കാട്ടുവാനായിരുന്നു. ആ സ്ത്രീയുടെ യാചനയെ എത്ര അനുകമ്പയോടും ആദരതയോടും കൂടെയാണ് താൻ സ്വീകരിച്ചതെന്ന് പിന്നീട് യേശു കൈക്കൊണ്ട വിധം ചൂണ്ടിക്കാണിച്ചു. തൻ്റെ ശിഷ്യന്മാരും അപ്രകാരമായിരിക്കണം കഷ്ടത അനുഭവിക്കുന്നവരോട് ഇടപെടേണ്ടതെന്ന് യേശു പഠിപ്പിച്ചു. യേശു ക്രിസ്തു ഉടനടി അവളുടെ യാചനയ്ക്ക് ഉത്തരം നൽകിയില്ലെങ്കിലും ആ സ്ത്രീയുടെ വിശ്വാസം നഷ്ടപ്പെട്ടില്ല. അവളെ ശ്രദ്ധിക്കാതെ കടന്നു പോകുന്നതുപോലെ യേശു ഭാവിച്ചെങ്കിലും അവൾ നിരാശയാകാതെ യേശുവിനെ അനുഗമിച്ചു. അവളുടെ അലട്ടല് കണ്ട് മുഷിഞ്ഞ ശിഷ്യന്മാർ ആ സ്ത്രീയെ പറഞ്ഞയക്കുവാൻ യേശുവിനോട് അപേക്ഷിച്ചു. ഗുരുവും ആ സ്ത്രീയുടെ അഭ്യർത്ഥനയിൽ താല്പര്യമില്ലാത്തതുപോലെ പെരുമാറിയത് അവർ കണ്ടിരുന്നു. കനാനിയരോട് യഹൂദർ വിദ്വേഷത്തോടുകൂടി ഇടപെട്ടിരുന്നത് കർത്താവിന് സന്തോഷകരമായിരിക്കുമെന്ന് ശിഷ്യന്മാർ വിചാരിച്ചു. എന്നാൽ വേദനപ്പെടുന്നവരോടുകൂടെ സഹതപിക്കുന്ന ഒരു രക്ഷകനോടാണ് അവൾ സങ്കടയാചന നടത്തിയത്. ശിഷ്യന്മാരുടെ അഭ്യർത്ഥനയ്ക്ക് ഉത്തരമെന്നവണ്ണം യേശു അവളോട് പറഞ്ഞു, ഇസ്രയേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. ഈ ഉത്തരം യഹൂദന്മാരുടെ മനോഭാവത്തിന് അനുകൂലമായി കാണപ്പെട്ടുവെങ്കിലും ശിഷ്യന്മാർക്ക് ഒരു ശകാരം അതിലടങ്ങിയിരുന്നു. പിന്നീട് അത് ശിഷ്യന്മാർ മനസ്സിലാക്കി. തന്നെ സ്വീകരിക്കുന്ന ഏവർക്കും വേണ്ടിയാണ് യേശു ലോകത്തിൽ വന്നത്. യേശു ഇത് ശിഷ്യന്മാരോട് പലപ്പോഴും പറഞ്ഞിരുന്നു. ഒരു സ്ത്രീ യേശുവിൻ്റെ കാൽക്കൽ വീണുകൊണ്ട് കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് കേണപേക്ഷിച്ചു. യഹൂദന്മാരുടെ നിർവികാരത്വം ഭാവിച്ചുകൊണ്ട് യേശു പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നല്ല. ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിന് നൽകേണ്ട അനുഗ്രഹങ്ങൾ ഇസ്രായേലരല്ലാത്ത പരദേശികൾക്കും അപരിചിതർക്കും എടുത്തു കൊടുക്കുന്നത് നല്ലതല്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. വിശ്വാസം കുറവുള്ള ഏതൊരു വ്യക്തിയെയും നിരാശപ്പെടുത്തുന്ന ഒരു ഉത്തരമായിരുന്നു കർത്താവ് നൽകിയത്. എന്നാൽ ആ സ്ത്രീ നിരാശപ്പെടുന്നവരുടെ ആൾ ആയിരുന്നില്ല. തൻ്റെ അവസരം ഇതുതന്നെയെന്ന് അവൾ കരുതി. മറയ്ക്കുവാൻ പാടില്ലാത്ത യേശുവിൻ്റെ കരുണയെ അവൾ കണ്ടെത്തി. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. വീട്ടിലെ കുഞ്ഞുങ്ങൾ പിതാവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ നായ്ക്കൾക്കും ഭക്ഷണം ലഭിക്കാതെ പോകുന്നില്ല. വളരെ സമൃദ്ധമായി നൽകുന്ന ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ മേശയിൽ നിന്ന് താഴെ വീഴുമ്പോൾ അതിൻ്റെ അവകാശം നായ്ക്കൾക്കാണ്. ഇസ്രായേലിന് ധാരാളം നന്മകൾ നൽകുമ്പോൾ തനിക്കും ഒരു അനുഗ്രഹം കിട്ടേണ്ടതല്ലേ? നായ്ക്ക് താഴെ വീഴുന്നതായ അപ്പനുറുക്കുകൾക്ക് അവകാശമുള്ളതുപോലെ യേശു നൽകുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളുടെ ഒരു പങ്ക് ലഭിപ്പാൻ തനിക്കും അവകാശമില്ലേ എന്ന കനാന്യ സ്ത്രീ ചോദിച്ചു. പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് തൻ്റെ വേലസ്ഥലത്തു നിന്ന് അകന്നു മാറി. പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനെതിരായി ശബ്ദം ഉയർത്തിക്കൊണ്ടിരുന്നു. യേശുവിനോടുള്ള അവരുടെ അവിശ്വാസവും വിദ്വേഷവും അവർ പ്രകടിപ്പിച്ചു. യേശുവിൻ്റെ സൗജന്യമായ രക്ഷയെ അവർ നിരാകരിച്ചു. എന്നാൽ ഇതാ, ഇവിടെ ക്രിസ്തുവിൻ്റെ മുമ്പാകെ നിർഭാഗ്യയും വെറുക്കപ്പെട്ട ഒരു വർഗത്തിൽപ്പെട്ടവളുമായ ഒരു സ്ത്രീ നിൽക്കുന്നു. ദൈവവചനത്തിൻ്റെ വെളിച്ചം അവൾക്ക് ലഭിച്ചിരുന്നില്ല. എങ്കിലും ക്രിസ്തുവിനെ അവൾ രക്ഷിതാവായി സ്വീകരിച്ചു. യേശുവിൽ അവൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾക്ക് വേണ്ടിയായിരുന്നു അവൾ അപേക്ഷിച്ചത്. ഒരു നായ്ക്ക് ലഭിക്കുന്ന പരിഗണന മാത്രം മതിയായിരുന്നു അവൾക്ക്. ദേശീയമോ മതപരമോ അഹംഭാവം അവൾക്കില്ലായിരുന്നു. അവൾ ചോദിക്കുന്ന എന്തും നൽകുവാൻ പ്രാപ്തനാണ് യേശുവെന്ന് അവൾ വിശ്വസിച്ചു. യേശു സംതൃപ്തനായി. അവളുടെ വിശ്വാസത്തെ യേശു പരീക്ഷിച്ചു നോക്കി. ഒരു അന്യജാതിക്കാരത്തിയെന്ന് ഇസ്രായേൽ മുദ്രകുത്തിയിരുന്ന അവൾ ഇനിമേൽ അന്യയല്ല. ദൈവത്തിൻ്റെ കുടുംബത്തിലെ ഒരു അംഗമെന്ന നിലയിലാണ് യേശു അവളോട് ഇടപെട്ടത്. ദൈവത്തിൻ്റെ മകൾ എന്ന നിലയിൽ ദൈവത്തിൻ്റെ ദാനങ്ങൾക്ക് അവൾ അവകാശിയായി തീർന്നു. ക്രിസ്തു അവൾക്ക് ഉത്തരം നൽകുകയും ശിഷ്യന്മാർക്ക് നൽകേണ്ട പാഠം കൊടുക്കുകയും ചെയ്തു. സ്നേഹത്തോടെ ആ സ്ത്രീയെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്. നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ നാഴികയിൽ തന്നെ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. പിശാച് പിന്നീട് അവളെ ഉപദ്രവിച്ചില്ല. തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയത് കൊണ്ട് സന്തോഷവതിയായി. രക്ഷകന് നന്ദി പറഞ്ഞുകൊണ്ട് അവൾ അവിടം വിട്ടുപോയി. ഈ രാത്രിയിൽ യേശു ചെയ്ത ഒരേ ഒരു അത്ഭുതം ഇതുമാത്രമായിരുന്നു. ഈ അത്ഭുത പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു സോരിൻ്റെയും സിദോരിൻ്റെയും അതിർത്തിയിലേക്ക് യേശു പോയത്. കഷ്ടതയിലായ ആ സ്ത്രീയെ ആശ്വസിപ്പിക്കുന്നതിനും വെറുക്കപ്പെട്ട ജനങ്ങളെ താൻ എപ്രകാരം സ്നേഹിക്കുന്നുവെന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതിനും യേശു താൽപ്പര്യപ്പെട്ടു. താൻ പോയി കഴിഞ്ഞ ശേഷവും ശിഷ്യന്മാർ തൻ്റെ മാതൃക പിന്തുടരണമെന്ന് യേശു ആഗ്രഹിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും യഹൂദന്മാരുടെ ഇടയിൽ മാത്രം പ്രവർത്തിക്കുക എന്ന ഇടുങ്ങിയ ചിന്താഗതി ശിഷ്യന്മാരിൽ നിന്ന് മാറ്റിയെടുക്കുവാനും യേശു പ്രയത്നിച്ചു. ജാതികൾ യഹൂദന്മാരുടെ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാഗ്ദത്തിൽ പങ്കാളികളുമാകണം. Ephesians 3:6 എന്ന ദൈവ ഇഷ്ടം ശിഷ്യന്മാർക്ക് തുറന്നു കാട്ടി. ഈ സത്യം ഗ്രഹിക്കാൻ ശിഷ്യന്മാർക്ക് പ്രയാസമായിരുന്നു. എന്നാൽ സ്വർഗത്തിൽ നിന്ന് വന്ന ഗുരു നല്ല പാഠങ്ങൾ നൽകി. കഫർന്നഹൂമിലെ ശതാധിപൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതിലും സുഖാറിലെ ജനത്തിന് സുവിശേഷം പകർന്നു കൊടുത്തതിലും കൂടെ യഹൂദ ജനതയുടെ അസഹിഷ്ണുതയോട് തനിക്ക് ഒട്ടും യോജിപ്പില്ല എന്ന് യേശു കാണിച്ചു കൊടുത്തു. ശമരിയാക്കാർക്ക് സത്യദൈവത്തെക്കുറിച്ച് അല്പം ജ്ഞാനമുണ്ടായിരുന്നു. ആ ശതാധിപൻ ഇസ്രായേലിയരോട് ദയ കാട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ അജ്ഞാനിയായ ഒരു സ്ത്രീയുടെ സമീപത്തേക്കാണ് ശിഷ്യന്മാരെ നയിച്ചിരിക്കുന്നത്. ഈ സ്ത്രീക്ക് ഒരനുഗ്രഹം പോലും പ്രാപിക്കുവാൻ യോഗ്യതയില്ലാത്തവളായിരുന്നുവെന്ന് ശിഷ്യന്മാർ വിചാരിച്ചു. എന്നാൽ ഇപ്രകാരമുള്ള ഒരു വ്യക്തിയോട് എങ്ങനെ പെരുമാറണമെന്ന് യേശു പ്രായോഗികമായി കാണിച്ചു കൊടുത്തു. തൻ്റെ കൃപ വളരെ ഉദാരമായി നൽകുന്നുവെന്ന് ശിഷ്യന്മാർ കരുതി. വർഗത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും പരിധിക്കുള്ളിൽ പിടിച്ചു നിർത്താനുള്ളതല്ല തൻ്റെ സ്നേഹമെന്ന് യേശു മനസ്സിലാക്കി കൊടുത്തു. ഇസ്രയേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് യേശു പറഞ്ഞത് ഒരു വസ്തുതയായിരുന്നു. ആ കനാന്യ സ്ത്രീക്ക് ചെയ്ത സഹായത്തിൽ കൂടെ യേശു തൻ്റെ ദൗത്യം നിർവഹിക്കുകയായി. ഇസ്രയേലിനെ ദൈവം ഏൽപ്പിച്ച ജോലിയായിരുന്നു അത്. ആ വേലയാണ് ക്രിസ്തു ചെയ്തത്. ശിഷ്യന്മാർക്ക് ഇതൊരു നല്ല പാഠമായി. യഹൂദ്യയ്ക്ക് വെളിയിൽ വിസ്തൃതമായ ഒരു വയൽ പ്രദേശം ശിഷ്യന്മാർ കണ്ടെത്തി. ദൈവത്തെ അറിയാത്ത ജനത്തിൻ്റെ ദുഃഖം ശിഷ്യന്മാർ ഗ്രഹിച്ചു. യഹൂദന്മാർ വെറുത്തിരുന്ന ജാതികളിൽ യേശുവിനെക്കുറിച്ച് അറിയുവാൻ താൽപ്പര്യമുള്ളവർ ധാരാളം ഉണ്ടായിരുന്നു. സത്യത്തിനു വേണ്ടി അവർ വിശന്നു. ആ സത്യം യഹൂദന്മാർക്ക് സമൃദ്ധിയായി വിളമ്പിയിരുന്നു. പിൽക്കാലത്ത് യഹൂദന്മാർ ശിഷ്യന്മാർക്ക് എതിരെയായി തിരിഞ്ഞപ്പോൾ യേശു എല്ലാ വ്യത്യാസങ്ങളെയും വിവേചനങ്ങളുടെയും നടിച്ചുവർ ഇടിച്ചു മാറ്റിയപ്പോൾ ശിഷ്യന്മാർക്ക് ലഭിച്ച ഈ പഠനം ക്രിസ്തുവിൻ്റെ ആത്മാവോടുകൂടി എല്ലാറ്റിനെയും കാണുവാനുള്ളതായ കഴിവ് ശിഷ്യന്മാർക്ക് ലഭിച്ചു. രക്ഷകൻ്റെ ഫൊയ്നീക്യ സന്ദർശനത്തിനും അവിടെ ചെയ്ത അത്ഭുത പ്രവൃത്തിക്കും വേറൊരു വലിയ ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. വേദന അനുഭവിച്ചിരുന്ന ആ കനാന്യ സ്ത്രീക്കോ ശിഷ്യന്മാർക്കോ ശിഷ്യന്മാരിൽ നിന്ന് ദൂത് സ്രവിച്ചവർക്കോ വേണ്ടി മാത്രമായിരുന്നില്ല കർത്താവ് സന്ദർശനം നടത്തിയത്. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. യോഹന്നാൻ 20:31. 1800 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരെ ക്രിസ്തുവിൽ നിന്ന് അകറ്റിയ അതേ ശക്തി തന്നെ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. യഹൂദനും ജാതികൾക്കുമിടയിൽ വേർപാടിനെ നടിച്ചുവർ നിർമ്മിച്ച അതേ ആത്മാവ് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അകമ്പാവും മുൻവിധിയുമാണ് വിവിധ വർഗ്ഗങ്ങളെ ഭിന്നിപ്പിക്കുന്ന വേർപാടിൻ്റെ ചുവരുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ ദൗത്യത്തെയും തെറ്റായി ചിത്രീകരിപ്പാൻ ഇടയാക്കുന്നു. അനേകായിരങ്ങൾ സുവിശേഷ ദൗത്യത്തിൽ നിന്ന് വിലക്കപ്പെട്ടവരായി കരുതുന്നു. എന്നാൽ അവർ ക്രിസ്തുവിൽ നിന്ന് അകറ്റപ്പെട്ടവരായിരിക്കുന്നുവെന്ന് ധരിച്ചുകൂടാ. വിശ്വാസത്തെ തടഞ്ഞു നിർത്തുവാൻ ഒരു ചുമര് കെട്ടിയുയർത്തുവാനോ സാത്താന് അവൻ്റെ സ്വാധീനത്തിലായ മനുഷ്യനോ സാധ്യമല്ല. ശരിയായില്ലേ അത്? വിശ്വാസത്തെ തടഞ്ഞു നിർത്തുവാൻ ഒരു ചുമര് കെട്ടിയുയർത്തുവാൻ സാത്താനോ അവൻ്റെ സ്വാധീനതയിലായ മനുഷ്യനോ സാധ്യമല്ല. വർണ്ണ വർഗ വ്യത്യാസം ദൈവം വെറുക്കുന്നു. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എല്ലാ മനുഷ്യരും ഒരുപോലെ വിലയുള്ളവരാണ്. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പിനോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല താനും. പ്രായം, പദവി, മതപരമായ ശ്രേഷ്ഠത, ഈ വ്യത്യാസം ഒന്നുമില്ലാതെ ഏവരും അവനിലേക്ക് കടന്നു വന്ന് ജീവിക്കുവാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. യഹൂദൻ എന്നും യവനൻ എന്നും വ്യത്യാസമില്ല. ദാസനും സ്വതന്ത്രനും എന്നില്ല. ധനവാനും ദരിദ്രനും തമ്മിൽ കാണുന്നില്ല. അവരെ ഒക്കെയും ഉണ്ടാക്കിയവൻ യഹോവ തന്നെ. എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കോണം സമ്പന്നനാകുന്നു. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അപ്പോസ്തല പ്രവൃത്തി 17:26-27.